ലോക കേരള സഭയിലെ ഓസ്ട്രേലിയൻ പ്രാതിനിധ്യം സമ്മേളനം നടന്ന ദിവസങ്ങളിൽ തന്നെ തർക്കങ്ങൾക്കും വിവാദത്തിനും വഴിവച്ചിരുന്നു. മെൽബണിലുള്ള ഗ്രാൻഡ് ഓസ്ട്രേലിയൻ നാഷണൽ മലയാളി അസോസിയേഷൻ അഥവാ ഗ്രാൻഡ്മയുടെ ഭാരവാഹിയായ വി എസ് അമേഷ് കുമാറായിരുന്നു ലോക കേരള സഭയിൽ അംഗമായ ഓസ്ട്രേലിയൻ മലയാളി. മാധ്യമപ്രവർത്തകനായ ജോൺസൺ മാമലശ്ശേരി പ്രത്യേക ക്ഷണിതാവായും ലോക കേരള സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നുള്ള അംഗത്തെ തെരഞ്ഞെടുത്തതിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് മെൽബണിലെ തന്നെ ഇടതുപക്ഷ മതേതര കൂട്ടായ്മയുടെ ഭാരവാഹിയും മാധ്യമപ്രവർത്തകനുമായ തിരുവല്ലം ഭാസി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തി. സഭാസമ്മേളനം നടക്കുന്ന ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അദ്ദേഹം ഈ വിഷയമുന്നയിച്ച് സമരം നടത്തുകയും ചെയ്തു. ഈ വിഷയത്തിൽ ആരോപണമുന്നയിച്ച തിരുവല്ലം ഭാസിയുമായും ലോക കേരളസഭ അംഗമായ അമേഷ് കുമാറുമായാണ് നമ്മൾ സംസാരിക്കുന്നത്. സഭാ അംഗങ്ങളെ തെരഞ്ഞെടുത്തതിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിയമ നടപടി തുടങ്ങുമെന്ന് തിരുവല്ലം ഭാസി പറഞ്ഞു.
തീർച്ചയായിട്ടും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു വൻകരയോട് കേരള ഗവൺമെന്റ് എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഒന്നാമതായിട്ട് ഞാൻ എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് ഏകദേശം 10,000 മലയാളികളും കുടുംബ മലയാളികൾ താമസിക്കുന്നുണ്ട്. ധാരാളം ഇന്ത്യക്ക് നമ്മുടെ കേരളീയ സമൂഹത്തിന് കേരള സംസ്ഥാനത്തിലേക്ക് ധാരാളം സാമ്പത്തികമായ സഹായങ്ങൾ ലഭിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ. തീർച്ചയായിട്ടും ആ ഓസ്ട്രേലിയക്ക് അർഹമായ പരിഗണന എന്തായാലും ഈ ലോക കേരള സഭയിൽ ലഭിക്കില്ല. അതില് മറ്റ് രാജ്യങ്ങളൊക്കെ അപേക്ഷിക്കുമ്പോൾ, അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളും അപേക്ഷിക്കുമ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് പ്രത്യേകിച്ച് തൊട്ടടുത്ത് കിടക്കുന്ന ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഓഷ്യാനിയ രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജനസംഖ്യാനുപാതികമായിട്ടെങ്കിലും കുറച്ചുകൂടെ അർഹമായ പരിഗണന ഓസ്ട്രേലിയക്ക് ലഭിക്കേണ്ടതായിരുന്നു. അത് ലഭിച്ചില്ല. ഒന്ന്, രണ്ട്, ലഭിച്ച ഒരു അംഗം അറിവിൽ ഒരാൾക്ക് മാത്രമാണ് ലോക കേരള സഭയിലേക്ക് ലഭിച്ചത്. ആ ലഭിച്ചതംഗം കേരളീയ അല്ലെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയിലെ പൊതുസമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ അത് എന്താണെന്ന് ഓഡിറ്റ് ചെയ്യണം. അത് ഓഡിറ്റ് ചെയ്യാതെ ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പെട്ടെന്ന് അതിലേക്ക് ഒരു ആ പൊതുസമൂഹമായിട്ട് നാളുകളൊരു പ്രവർത്തനം ചെയ്യാത്ത ഒരു വ്യക്തിയെ പെട്ടെന്ന് അതിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടായ പ്രതിഷേധം അത് അനർഹമായിട്ടാണ് ആ പുള്ളി അതിൽ കടന്നുകൂടി എന്നുള്ളത് ആണ് എന്റെ ആക്ഷേപം. അതെനിക്കൊരു വ്യക്തിയെ ചെയ്യും, അത് ആരായിക്കോട്ടെ, ആ വ്യക്തി ആരായിക്കോട്ടെ, കടന്നു വരുന്ന വ്യക്തിയെ കുറച്ചുകൂടെ വിശദമായ പരിശോധന നടത്താൻ ഇവിടുത്തെ അതോറിറ്റി തയ്യാറാവും. ഒന്നുകിൽ അവർക്ക് ചോദിക്കാം, നമ്മുടെ മെൽബൺ കോൺസുലേറ്റിനോട് ചോദിക്കാം, ഈ വ്യക്തി അല്ലെങ്കിൽ ഈ എടുക്കുന്ന വ്യക്തി എന്തൊക്കെയാണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്. എന്റെ അറിവിൽ ഒരു 3 മുമ്പ് October 4-5 ഒരു സംഘടന രജിസ്റ്റർ ചെയ്തതായിട്ട് ഈ നോർക്കയിൽ രജിസ്റ്റർ ആയിട്ട് പറയുന്നത്. ഈ നോർക്ക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആധികാരിക മലയാളി സംഘടനയുടെ ഒരു രജിസ്ട്രേഷൻ ഉള്ള സാധനമൊന്നുമല്ല. കാര്യം 10,000-20,000 മലയാളി സംഘടന ലോകമെമ്പാടും ഉള്ള സംഘടനകളിൽ വെറും 42 അതിനകത്ത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതങ്ങനെ ആരും ഗൗരവമായിട്ടുള്ള പ്രവർത്തനം അതല്ലല്ലോ. ഇപ്പോ ഓസ്ട്രേലിയയിൽ ഇപ്പം വീട്ടിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഓസ്ട്രേലിയയിൽ സിഡ്നി ബേസ് ചെയ്ത്, ബ്രിസ്ബെയിൻ ബേസ് ചെയ്ത്, അഡിലേഡ് ബേസ് ചെയ്ത്, എന്തൊരു പെർത്ത്, മെൽബൺ, എല്ലായിടത്തും 40 അതിനിങ്ങോട്ടുള്ള സംഘടനകൾ, 40 പാരമ്പര്യമുള്ള സംഘടന മുതൽ ഇങ്ങോട്ടുള്ള സംഘടനകളും ഉണ്ട്. അവരെയെല്ലാം വകഞ്ഞു മാറ്റി, അവരെയെല്ലാം അവരിൽ നിന്നൊക്കെ പലരും ബേസ് ചെയ്തിട്ടുണ്ട്, അവരെയെല്ലാം വകഞ്ഞു മാറ്റി, അല്ലെങ്കിൽ അതുപോലെയുള്ള കൂട്ടായ്മകളിലുള്ള എല്ലാവരും വകഞ്ഞു മാറ്റി, ഈ അവിടെ മലയാളി പൊതുസമൂഹത്തിൽ ഇന്നേ വരെ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയെ എങ്ങനെ അവിടെ കയറിപ്പറ്റി, അതിന് മറുപടി ഗവൺമെന്റ് പറഞ്ഞേപ്പറ്റി. ഗവൺമെന്റ് പറഞ്ഞില്ലെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള മറ്റ് നിയമ സംവിധാനങ്ങളുണ്ട് ഈ രാജ്യത്ത്. ഇപ്പം നമുക്ക് ഞാൻ ഇന്ന് ഈ കേസ് ഫയൽ ചെയ്ത് ഞാൻ ഇതുപോലെ അവകാശ പ്രകാരം ഞാൻ ഇന്ന് നമ്മൾ ഇത് കൊടുക്കുകയാണ്. അവരിന് കിട്ടിയ അവരെ 20 മറുപടി തരണമെന്നാണ്. അതനുസരിച്ച് ഞാൻ അടുത്ത് മൂവ് ചെയ്യും.
തീർച്ചയായും. താങ്കൾ ഈ ഒരു പ്രശ്നങ്ങൾ ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടുണ്ടോ? എന്ത് മറുപടിയാണ് സർക്കാരിന് ലഭിച്ചത്?
ഞാൻ മുഖ്യമന്ത്രിക്ക് നേരിൽ കണ്ടുപിടിച്ചത് കൊടുത്തു. ഇതിങ്ങനെയാണ്, ഇതിനകത്ത് പരിഹരിക്കണം, ഇത് പരിശോധിക്കണം. ഞാൻ എന്നെ എടുക്കാൻ പറഞ്ഞില്ല ഒരിക്കലും. ഞാൻ ഒരു കത്തും കൊടുത്ത കത്തിൽ എന്നെ എടുക്കണമെന്ന് പറഞ്ഞില്ല. ഓസ്ട്രേലിയയിലെ വേറെ എരിവിനായ ആൾക്കാരുണ്ട്, ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്തവരുണ്ട്. ഞാൻ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ MV ജയരാജനെ നേരിൽ കണ്ടു പറഞ്ഞു. ഇത് കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം നടത്തിയതും.
തീർച്ചയായും. പക്ഷെ അതിനകത്ത് ഒരു വിഷയമുള്ളത്, നിങ്ങളെ അംഗങ്ങളായി അംഗീകരിക്കുന്നതിന് തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ ലോക കേരള സഭയിൽ അതിലേക്ക് പങ്കെടുക്കാനായി നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖ മലയാള പത്രങ്ങളുടെ ഓൺലൈൻ പേജുകളിൽ പോലും താങ്കളുടെ ഉൾപ്പെടെ ഫോട്ടോയും പേരും എല്ലാം ഉൾപ്പെടെ വാർത്ത വന്നിരുന്നു. നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തിരുന്നു. സ്വാഭാവികമായും അത് തീർത്തും തെറ്റായ ഒരു നടപടിയല്ലേ? അങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിച്ചത്?
അതേക്കുറിച്ച് ഒരു വിശദീകരണം കേൾക്കണം. ഒന്ന്, ഒരു നോർക്കയുടെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം നോർക്കയുടെ ഡയറക്ടറായ മിസ്റ്റർ ഡോക്ടർ അനൂപ് ഡോക്ടർ എ വി അനൂപ് എനിക്ക് വാർത്തപ്പെട്ട് കിട്ടും, താങ്കൾ എത്രയും പെട്ടെന്ന് അഞ്ചു പേരുടെ സമയം വൈകിപ്പോയി, എത്രയും പെട്ടെന്ന് നിങ്ങൾ അഞ്ചു പേരുടെ പേരും വിവരങ്ങളും ഞങ്ങൾ അറിയിക്കണം, കാര്യം ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് താങ്കൾക്ക് അയച്ചു തരാം. അത് കഴിഞ്ഞ് ഞാനത് അത്രയും പോയിട്ട് ഈ സമയം ഉണ്ടെന്ന് പറഞ്ഞു. നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വിളിക്കുക, അദ്ദേഹം മെസ്സേജ് ഇടുകയാണ്, ഇത് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ പേരും വിലാസവും നൽകണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ അതിന് മെസ്സേജ് ഇട്ട് ഇന്ന വ്യക്തികളൊക്കെയാണ് ഞാൻ കാണുന്നത്, ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് കൊടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത്. മറ്റൊന്നുകൂടെ മനസ്സിലാക്കുക, ഞങ്ങൾ കരുതിയത്, തീർച്ചയായിട്ടും ഞങ്ങൾ കരുതിയത്, ഇത് ലോകമല ഇങ്ങനെ വ്യക്തികളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഒരു സമ്മേളനം നടത്തിയിട്ട് ആ സമ്മേളനത്തിൽ നിന്നാണ് ലോക കേരള സഭയുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ള ധാരണയായിരുന്നു ഞങ്ങളുടെ ധാരണ. അതുകൊണ്ട് ഞങ്ങൾ എത്ര പേരെ ഞങ്ങൾ ചേർത്തെന്നറിയാമോ? എന്റെ ധാരണ ഈ മഹാസമ്മേളനത്തിൽ വെച്ചായിരിക്കും കരുവുള്ളവരും നല്ല ക്വാളിറ്റി ഉള്ളവരും വ്യക്തികളൊക്കെ തെരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ധാരണ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് ലോക കേരള സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ കൊടുത്തത്, അല്ലാതെ ഞങ്ങൾ അതിലെ പ്രതിനിധികളായി പോകുന്നല്ല കൊടുത്തത്. ഞങ്ങൾ ആരും വിളിക്കാതെ തന്നെ പോയത് നോർക്കയുടെ ബന്ധപ്പെട്ട യോഗത്തിന് ശേഷം വിളിച്ചത് ഇതാണ്.
അതായത് താങ്കൾ പറയുന്നത് താങ്കൾക്ക് നോർക്കയുടെ ഒരു ഭാരവാഹി തന്നെ ഔദ്യോഗികമായി താങ്കൾക്ക് ഒരു ഇൻവിറ്റേഷൻ എന്ന രീതിയിൽ തന്നെ അയച്ചിരുന്നു എന്നാണോ?
വാട്സപ്പിൽ മെസ്സേജ് താങ്കൾ ഇങ്ങനെയാണ് ഞങ്ങൾ പുള്ളിയാണ് ഞാൻ പറയട്ടെ പുള്ളി
ആരായിരുന്നു ആ ഇൻവിറ്റേഷൻ അയച്ച ആരായിരുന്നു?
ലോക വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റാണ് ഡോക്ടർ അനൂപ്. പുള്ളിയാണ് ആദ്യത്തെ അതിനകത്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അംഗം. അദ്ദേഹമാണ് മുഖ്യമന്ത്രി ആദ്യം നോമിനേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ നോർക്കയുടെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം, ആദ്യത്തെ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അദ്ദേഹം എനിക്ക് ഞാൻ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഓസ്ട്രേലിയൻ എത്ര പേര് പ്രസിഡന്റ് അഞ്ചു പേരുടെ പേര് തരുവാന്നും പറഞ്ഞുകൊണ്ടാണ്.
എന്നാൽ ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് അമേഷ് കുമാറിന്റെ മറുപടി. എന്തു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എന്ന കാര്യം സർക്കാരാണ് വ്യക്തമാക്കേണ്ടതെന്നും അമേഷ് കുമാർ ചൂണ്ടിക്കാട്ടി.
കേരള ഗവൺമെന്റ് അംഗീകരിച്ച സംഘടനയാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞാൽ നോർക്ക റൂട്ട്സിൽ അംഗീകാരമുള്ള ഏക സംഘടന ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ളത് ഞങ്ങളുടെ സംഘടന മാത്രമാണ്. ആ സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് ഏതാണ്ട് ഒരു ഒന്നര മാസം മുമ്പ് ഞങ്ങൾക്ക് ഒരു ഇമെയിൽ ലഭിക്കുകയുണ്ടായി, ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തണമെന്ന് കാണിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാൻ കെ വരദരാജനുമായി ബന്ധപ്പെടുകയും, അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട ഓൺലൈൻ വഴി സമർപ്പിക്കേണ്ട സമയമാകുമ്പോഴേക്കും ഞങ്ങൾ അറിയിക്കാമെന്നും മെയിൽ വരുമെന്നും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയെന്നും അദ്ദേഹം അന്ന് എന്നോട് പറയുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരു മെയിൽ വന്നു, ഇതിന്റെ ഒരു ലിങ്ക് ഉൾപ്പെടെയുള്ള മെയിൽ വന്നു. അന്ന് ഞങ്ങളുടെ മൂന്ന് പേര് ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് നിന്ന് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്കാണ് അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്.
ഇതിപ്പോ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ആരോപണം, ഒരു രാജ്യത്ത് നിന്ന് പങ്കെടുക്കുമ്പോൾ ഇവിടെ ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഓസ്ട്രേലിയയിൽ 40 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് മലയാളി സംഘടനകളുണ്ട്. സ്വാഭാവികമായും അവരെ ആരെയും ക്ഷണിക്കാതെ അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഒരു അവസരം നൽകാതെ താങ്കൾക്ക് ഗ്രാൻഡ്മ എന്നുള്ള വളരെ പുതിയൊരു സംഘടനയ്ക്ക് അവസരം നൽകിയതിൽ ഒരു അനൗചിത്യം അതിൽ ഇല്ലേ?
യോഗ്യതകൾ നിശ്ചയിക്കേണ്ടത് നോർക്ക റൂട്ട്സും അതില് നമ്മളെ തെരഞ്ഞെടുത്ത കമ്മിറ്റിയുമാണ്, ISA ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ്. ഏതായാലും ഞങ്ങള് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത് December 15th. ഈ ലോക കേരള സഭയുടെ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് എനിക്ക് ഇതിന്റെ മെയിൽ അത് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ലോക കേരള സഭയിൽ പങ്കെടുക്കുവാൻ ഗ്രാൻഡ്മയുടെ സെക്രട്ടറി പങ്കെടുക്കുന്നു എന്ന് കാണിച്ച് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും എല്ലാം ഞങ്ങൾ വലിയൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലോക കേരള സഭയിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടാമെന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ മറ്റൊരു കാമ്പയിനും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കാമ്പയിനുകളുടെ സമയത്തോ ആർക്കും ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല ഇതിനെ സംബന്ധിച്ച്. ഈ ലോക കേരള സഭ തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് ആരൊക്കെയോ ഇതിനെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു സംഘടന എന്നുള്ള രൂപത്തിൽ ഓസ്ട്രേലിയയിൽ ആരും ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ചില വ്യക്തികൾ മാത്രം അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളാണെന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധേയം.
സ്വാഭാവികമായും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അമേഷ്. കാരണം ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, ഈ സംഘടനകൾക്ക് ആർക്കും പ്രാതിനിധ്യം കിട്ടാതെ ഗ്രാൻഡ്മ എന്നൊരു സംഘടന അത് ഇടതുപക്ഷ സംഘടനയായതുകൊണ്ട് മാത്രം അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ അംഗീകാരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഇടതുപക്ഷത്തിന്റെ പാർട്ടി പരിപാടി അല്ലല്ലോ, ഇത് കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള പരിപാടികളാണ്. ഒരുപാട് പ്രവാസികൾ ഉള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ, ഒരുപാട് പ്രവാസി മലയാളികളുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പ്രാതിനിധ്യം ആയിരുന്നില്ലേ കേരളത്തിന് കിട്ടേണ്ടിരുന്നത്?
അല്ല, അതിനെ സംബന്ധിച്ച് മറ്റു ഭാഗങ്ങളിൽ നിന്നോ ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമ്മുടെ യൂസഫ് അലി മുതൽ ബെന്യാമിന്റെ ആടുജീവിതത്തിലെ നജീബ് വരെ പങ്കെടുത്തിട്ടുള്ള അത്രയ്ക്ക് സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് അവർ അതിനകത്ത് ആളുകളെ നോമിനേറ്റ് ചെയ്യുകയും പ്രതിനിധികളെ തീരുമാനിക്കുകയും രക്ഷണിതാക്കളെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ലോക കേരള സഭയിൽ ഓസ്ട്രേലിയൻ അംഗത്തെ തെരഞ്ഞെടുത്തതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തെക്കുറിച്ചും അതിന്റെ മറുപടിയുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ലോക കേരളസഭാ സെക്രട്ടേറിയറ്റിന്റെ മറുപടി കൂടി അറിയാൻ SBS മലയാളം ശ്രമിച്ചിരുന്നു. എന്നാൽ നോർക്കയുമായി ബന്ധപ്പെട്ടെങ്കിലും ഇതിനുള്ള മറുപടി ലഭിച്ചിട്ടില്ല.